2022 ജനുവരി 3 തിങ്കളാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് നിറകെതിർ പങ്ക്തിയിൽ കെ ജയകുമാർ എഴുതുന്നു, മറ്റുള്ളവർക്കായി ഒരു കണ്ണീർ കണം. ഓഡിയോ കെ ജയകുമാറിന്റെ ശബ്ദത്തിൽ കേൾക്കാം.
ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ വാർത്തകൾ ആരെയാണ് നൊമ്പരപ്പെടുത്താത്തത്? ഓരോ ഹീനകൃത്യത്തെയും പല രീതിയിൽ നോക്കിക്കാണാം. രാഷ്ട്രീയമായി കാണാം, സമൂഹത്തിലെ അപഭ്രംശമായി വായിക്കാം, വ്യക്തികളുടെ അധപ്പതനമായി വിലയിരുത്താം, വിദ്യാഭ്യാസ രംഗത്തിന്റെ പരാജയമായും മൂല്യങ്ങളുടെ മരണമായും കണക്കാക്കാം, കുടുംബങ്ങളുടെ തീരാവേദനയായി മനസ്സിലാക്കാം, ഹിംസയുടെ തേർവാഴ്ചയായി കരുതാം. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇതാദ്യമല്ല. പക്ഷേ ഹിംസയുടെ ഒരു തരംഗം കഴിയുമ്പോൾ അതിനി ആവർത്തിക്കരുതെന്ന് നിലപാടെടുക്കാനുള്ള ആർജവം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാഴ്ചവച്ചിട്ടുണ്ട്. പലപ്പോഴും അത് നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ നിയന്ത്രണങ്ങളെ തകർത്തുകൊണ്ട് അടുത്ത കാലത്ത് വീണ്ടും അരങ്ങേറിയ രാഷ്ട്രീയ കൊലപാതകങ്ങളും തിരുവനന്തപുരത്ത് പോത്തൻകോട് നടന്ന പ്രതികാര കൊലയും മറ്റനവധി ഗുണ്ടാ വിളയാട്ടങ്ങളും ഇന്ന് നമ്മുടെ മനസ്സുകളിൽ ഇതുവരെ അറിയാത്ത ആശങ്കകൾ ഉണർത്തുന്നു. ഒരു മഹാമാരിയുടെ ആഘാതത്തിലും അതേൽപ്പിച്ച സാമ്പത്തിക കെടുതികളിലും നിന്ന് മനുഷ്യർ സാവധാനം ഉയർത്തെഴുന്നേൽക്കുന്ന ഈ അവസ്ഥയിൽ ഇത്രയേറെ ഹിംസാത്മകത എവിടെ നിന്നാണ് ഉഷ്ണപ്രസരണം നടത്തുന്നത്? ഇത്രയേറെ വിദ്വേഷം എന്തിനാണ് മനുഷ്യർ കൊണ്ടു നടക്കുന്നത്? അദൃശ്യമായ ഒരു വൈറസിന് 7-8 ദിവസങ്ങൾ കൊണ്ട് അപഹരിക്കാൻ കഴിയുന്ന മനുഷ്യജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ചും ജീവിതമെന്ന് പറയുന്ന മഹാസാധ്യതയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഇപ്പോഴും ബോധ്യമാവാതെ ക്ഷുദ്രവികാരങ്ങൾ കടിമപ്പെട്ട ചിലർ ശത്രുവിനെ അന്വേഷിച്ച് വടിവാളും കോടാലിയുമായി നടക്കുകയാണ്. ആരാണ് ഈ ശത്രു? തനിക്ക് ഹിതകരമല്ലാത്ത വാക്കോ പ്രവൃത്തിയോ ചെയ്ത ഒരാളാണോ ശത്രു? സഹിക്കാനാവാത്ത നഷ്ടം വരുത്തിവെച്ച ഒരാളെ ശത്രുവായി ഗണിക്കുമ്പോൾ തത്തുല്യമായ നഷ്ടം അയാൾക്കും വരുത്തിവെച്ചെങ്കിലേ അഭിമാനം വീണ്ടെടുക്കാനാവൂ എന്ന ചിന്ത ഉടലെടുക്കുന്നു. ഒരാൾ ചെയ്ത തെറ്റിന് അതേ തെറ്റുകൊണ്ട് അയാളെ ശിക്ഷിക്കണം എന്ന് ചിലരുടെ നീതിബോധം കൽപ്പിക്കുന്നു. മറക്കുക, പൊറുക്കുക എന്നീ ആശയങ്ങൾ അവരുടെ ബോധമണ്ഡലത്തിനും അന്യമാണ്. അവരുടെ മനസ്സിന്റെ ചക്രവാളങ്ങളിൽ ഈ തേജോഗോളങ്ങൾ ഉദിക്കുന്നില്ല. കണ്ണിന് കണ്ണ് എന്ന് വാശി പിടിക്കുന്നവരുടെ ലോകത്ത് അന്ധന്മാരെ ഉണ്ടാവൂ എന്ന് നിരീക്ഷിച്ചത് ശ്രീബുദ്ധനാണ്. വാസ്തവത്തിൽ നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളുള്ളവർ നമ്മുടെ ശത്രുക്കളാവുന്നത് എങ്ങനെയാണ്? എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്ന് ആർക്ക് നിർബന്ധിക്കാനാവും? വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള നമ്മുടെ അവകാശം മറ്റൊരാളിനും കൽപ്പിച്ചു കൊടുക്കണ്ടേ? എന്നാൽ ഇത്തരം ഉദാത്ത വിചാരങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വിധം മനസ്സുകൾ പകയുടെ പുക കൊണ്ട് മൂടുമ്പോൾ ഏതൊരു ഹീനതയ്ക്കും നീതീകരണം കണ്ടെത്താൻ മനസ്സ് സജ്ജമാകുന്നു. അഭിപ്രായ വൈജാത്യം പകയായി മാറുന്നത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ്? അഥവാ എന്താണ് പക? കണക്ക് തീർക്കണമെന്ന് വ്രണിതമായ അഹംഭാവം ശാഠ്യം പിടിക്കുമ്പോൾ പക പിറക്കുന്നു. ഒരാളുടെ വാക്കുകൊണ്ടോ ചെയ്തി കൊണ്ടോ അതെന്തിനു പ്രണിതമാകണം? അലോസരം തോന്നുന്ന മാത്രയിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. തീപ്പൊരി ഊതി തീജ്വാലയാക്കാൻ അഹംഭാവത്തെ അനുവദിക്കുന്ന നിമിഷം മുതൽ മനുഷ്യത്വം പിൻവാങ്ങുകയും മനസ്സിനുള്ളിൽ അസുരത്വം ഉണരുകയും ചെയ്യും. രക്തബീജനും ശുംഭനും മഹിഷനും അപ്പോഴാണ് പിറക്കുന്നത്. മനസ്സിൽ അസുരത്വം ആധിപത്യം ഉറപ്പിച്ചു കഴിയുന്നതോടെ ഏതൊരു നൃശംസതയും പകപോക്കലിന്റെ നീതിസാരമായി തൽക്കാലം അനുഭവപ്പെടും. ഉദാര വികാരങ്ങൾ തമസ്കരിക്കപ്പെടും. ക്ഷുദ്രവികാരങ്ങൾ മനസ്സുകളിൽ വിജയസ്തംഭങ്ങൾ പണിയും. ഓരോ കൊലപാതകത്തിനും ഇരയായവരെ പോലെ തന്നെ പരിതാപകരമാണ് ഓരോ കൊലയാളിയുടെയും ജീവിതം. ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ വേണ്ടെന്നോ അവർ അനുഭവം അർഹിക്കുന്നുവെന്നോ കൊലക്കുറ്റം ചെയ്തവരോട് മൃദു സമീപനം വേണമെന്നോ അല്ല ഈ പറഞ്ഞതിന്റെ വിവക്ഷ. മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കൊലയാളിയായി തീർന്ന ഓരോ മനുഷ്യനെയും കാണാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രം. ഇന്നത്തെ കൊടുങ്കൊലയാളി വർഷങ്ങൾക്ക് മുൻപ് ഒരു അമ്മയുടെ ഓമന മകനായി പിറന്നവനാണ്. അവരുടെ ആനന്ദവും പ്രതീക്ഷയുമായി വളർന്നവരാണ്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ പുലർത്തിയിരുന്നവരാണ്. സാധാരണ മനുഷ്യരെ പോലെ സ്നേഹവും സങ്കടവും കടപ്പാടും അവനുമുണ്ടായിരുന്നു. കൊലപാതകിയായി ആരും ജനിക്കുന്നില്ലല്ലോ. ജന്മന ആരും ഗുണ്ടയല്ലോ. പിന്നെ എപ്പോഴോ ജീവിതാനുഭവങ്ങൾ സ്വഭാവത്തിൽ ചില വ്യതിയാനങ്ങൾ വരുത്തുന്നു. തെറ്റും ശരിയും കൂടിക്കുഴയുന്നു. കയ്യൂക്കുകൊണ്ടും ആയുധം കൊണ്ടും പലതും നേടാമെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ ഭീകരനും അപകടകാരിയും ഗുണ്ടയും വാടക കൊലയാളിയുമായി സ്വയം വേഷം കെട്ടുന്നു. ആ വേഷം വിചിത്രമായ രീതിയിൽ അവനെ സംതൃപ്തനാക്കുന്നു. സ്വന്തം പ്രാധാന്യത്തിലും ഉഗ്രമൂർത്തി എന്ന ആർജിത പ്രതിച്ഛായയിലും അവൻ അഭിരമിക്കാനും അഭിമാനിക്കാനും തുടങ്ങുന്നു. അതിനിടെ മദ്യപാനമോ മയക്കുമരുന്നോ ശീലമാക്കുന്നതോടെ അധപ്പതനം ദ്രുതഗതിയിലാകുന്നു. ഒടുവിൽ സ്വന്തം ശത്രുവിനെയോ മറ്റാരുടെയെങ്കിലും ശത്രുവിനെയോ വകവരുത്തുക വഴി ശിഷ്ടജീവിതം കോടതിയിലും ജയിലിലുമായി വ്യർത്ഥമാകും. അയാളുടെ പേരുച്ചരിക്കാൻ പോലും സ്വന്തക്കാരും സുഹൃത്തുക്കളും മടിക്കുമെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും വളരെ വൈകിപ്പോകും. സുഗന്ധം ചുരിയേണ്ട ഒരു ജന്മം മലിനഗന്ധം പ്രസരിപ്പിച്ചു തുടങ്ങും. ജാഗ്രതാരഹിതമായ ഏതോ നിമിഷങ്ങളിൽ മനസ്സിൽ കുടിയേറിയ മൂഢവിശ്വാസങ്ങളുടെ ഇരയായി മാറി പെറ്റമ്മമാരുടെ ഭഗ്നജീവിതങ്ങളിൽ ഒടുങ്ങാത്ത ദുഃഖവും നിരാശയും നഷ്ടബോധവും കുറ്റബോധവും നാണക്കേടും മാത്രം അവശേഷിപ്പിച്ച് ഇത്തരം ജന്മങ്ങൾ വ്യർത്ഥമായി ഒടുങ്ങുന്നു. ഇവർക്ക് വേണ്ടിയും ഒരു കണ്ണീർക്കണം പൊഴിക്കാം, ഒരു പ്രാർത്ഥനയാകാം. മറ്റുള്ളവർക്കായി ഒരു കണ്ണീർക്കണം പൊഴിക്കുമ്പോൾ ഉള്ളിൽ നിത്യനിർമ്മല പൗർണമി ഉദിക്കുമെന്ന് പറഞ്ഞത് അക്കിത്തമാണ്. അത് കവികൾക്ക് അനുഭവ സാക്ഷ്യം. സമൂഹത്തിലെ ഇരുളും വെളിച്ചവും നിരാശകളും പ്രത്യാശകളും ഏതാണ്ട് 2 വർഷക്കാലമായി എല്ലാ ആഴ്ചയും വായനക്കാരുമായി ഈ പങ്ക്തിയിലൂടെ പങ്കിടാൻ കഴിഞ്ഞു. അതെന്നെ സന്തുഷ്ടനാക്കും. പുതുവർഷം ആരംഭിക്കുമ്പോൾ നിറകതിരിന് താൽക്കാലിക വിരാമമിടുകയാണ്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ എന്റെ മനസ്സും ചിന്തകളും റീചാർജ് ചെയ്യാൻ സമയം വേണം. ഗൗരവമുള്ള ചില രചനകൾ ഊഴംകാത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. വായിക്കാൻ മാറ്റിവെച്ച പുസ്തകങ്ങളും നിരവധി. പ്രിയ വായനക്കാരോട് നന്ദി പറയുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ കേരള കൗമുദിക്ക് ഏറെ നന്ദി. പുതിയ ആശയങ്ങളും അഭിപ്രായങ്ങളുമായി അധികം വൈകാതെ വീണ്ടും കാണാം. പുതുവർഷം എല്ലാ ഭയങ്ങളിൽ നിന്നും പരിമിതികളിൽ നിന്നും നമ്മെ മോചിപ്പിക്കട്ടെ.